അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വീശുന്ന കൊടുങ്കാറ്റുകളെ ഈസിയായി ചെറുക്കുന്നതിനുള്ള ടിപ്സ് പ്രൊഫസർ കെ ജെ മാത്യു എഴുതുന്നു. കൊടുങ്കാറ്റിനെ ചെറുക്കാൻ പ്രശസ്ത സുവിശേഷ ശുശ്രൂഷകനായ ജോർജ് ആദം സ്മിത്ത് ഒരിക്കൽ ആൽപ്സ് പർവ്വതനിരകളിലെ ഏറ്റവും മനോഹരമായ വൈസ്ഹോൺ കൊടുമുടി കയറാൻ പോയി. ഒരു ഗൈഡും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ പണിപ്പെട്ട് അവർ ആ കൊടുമുടിയുടെ ഉച്ചിയിലെത്തി. പെട്ടെന്ന് അതിശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഉടൻ ഗൈഡ് വിളിച്ചു പറഞ്ഞു, മുട്ടിന്മേൽ നിൽക്കൂ. ഒന്നും മനസ്സിലായില്ലെങ്കിലും സ്മിത്ത് ഗൈഡിനെ അനുസരിച്ചു. കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ ഗൈഡ് വിശദീകരിച്ചു, കൊടുങ്കാറ്റ് ശക്തമായി വീശുമ്പോൾ നിവർന്നു നിന്നാൽ അത് നമ്മയും കൊണ്ടുപോകും, അഗാധ ഗർത്തത്തിൽ വീഴാനിടയുണ്ട്. ഈ കൊടുങ്കാറ്റിനെ തരണം ചെയ്യാനുള്ള ഏക പോംവഴി മുട്ടിന്മേൽ നിൽക്കുക എന്നതാണ്. വളരെയധികം ഉൾക്കാഴ്ച ഈ സംഭവം നൽകുന്നുണ്ട്. അപ്രതീക്ഷിതമായ പല കൊടുങ്കാറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വീശാറുണ്ടല്ലോ. എന്താണ് കാരണമെന്ന് എന്നൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. അതൊരു മാരക രോഗത്തിൻ്റെ അറിവായിരിക്കാം. പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമോ അപമാനമോ ആകാം. അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലോ കുടുംബങ്ങളിലോ ഉള്ള ഒരു പ്രതിസന്ധി ആയിരിക്കാം. നമ്മെ നിരാശയുടെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടാൻ കെൽപ്പുള്ളവയാണ് ആഞ്ഞടിക്കുന്ന ഈ കൊടുങ്കാറ്റുകളൊക്കെ. എങ്ങനെ ഇതിനെ നേരിടാം? ഒറ്റ മാർഗമേയുള്ളൂ. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യം മനോഹരമായി നോക്കിക്കൊള്ളും. സങ്കീർത്തകൻ്റെ ജീവിതചര്യ ശ്രദ്ധിക്കാം. അദ്ദേഹം എപ്രകാരമാണ് സർവസംഹാരിയായ കൊടുങ്കാറ്റിനെ നേരിട്ടത്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചെറുകിന് കീഴിൽ ശരണം പ്രാപിക്കുന്നു. സങ്കീർത്തനങ്ങൾ 57:1. തള്ളക്കോഴി തൻ്റെ ചെറുകിന് കീഴിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ദൈവം ഒരു പോറലും ഏൽക്കാതെ നമ്മയും സംരക്ഷിക്കും. ഇതെൻ്റെ ജീവിത അനുഭവമാണ്. അനേക ഓർമ്മകളുണ്ട് കർത്താവ് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചതിൻ്റെ. അവയിലൊന്നു പറയട്ടെ. 2008 തുടർച്ചയായ ശാരീരിക ക്ഷീണത്തെ തുടർന്ന് നഗരത്തിലുള്ള ഒരു ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനയ്ക്കായി പോയി. ഒടുവിൽ ഗൗരവമായ ഒരു ഹൃദയരോഗമുണ്ടെന്ന് വെളിപ്പെട്ടു. മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച സീനിയർ കാർഡിയോളജിസ്റ്റിൻ്റെ വളരെ ഗൗരവം പൂണ്ട മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. 3 പരിപൂർണ വിശ്രമം നിർദ്ദേശിക്കപ്പെട്ടു. കൂടെ ഒരു ബോക്സ് നിറയെ മരുന്നുകളും. കോളേജിൽ നിന്ന് 1 അവധിയെടുത്തു. ഡോക്ടറിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുമ്പോൾ തന്നെ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ ദൈവത്തിൽ അതിലുമുപരി ആശ്രയിച്ചു. തൻ്റെ വലതുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. സങ്കീർത്തനങ്ങൾ 17:7-8. കർത്താവിൻ്റെ വലത് കൈയിൽ അഭയം തേടിയ എന്നെ ഇന്നും ദൈവം സൂക്ഷിക്കുന്നു. അതെ, ദൈവം ജീവിക്കുന്നു. അവിടുന്ന് തൻ്റെ വാഗ്ദാനത്തിൽ എന്നും വിശ്വസ്തനാണ്. കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ദൈവത്തെ ചിത്രീകരിക്കുന്നത്. കഷ്ടതകൾ എന്തിന് ദൈവം അനുവദിക്കുന്നു എന്ന് നാം ചോദിക്കേണ്ടതില്ല. അവിടത്തോട് ചേർന്നു നിൽക്കുക മാത്രം ചെയ്യുക. ദൈവഭക്തന് ദൈവം നൽകുന്ന വിലയേറിയ ഒരു സമ്മാനം നിർഭയമായ ഒരു മനസ്സാണ്. നാം വസിക്കുന്ന ഭൂമി ആടിയുലഞ്ഞാലും ഇളകാത്ത ഒരു മനസ്സ്, അത് സ്വന്തമാക്കിയ ഒരു ദൈവഭക്തന്റെ സാക്ഷ്യം ഇതാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. സങ്കീർത്തനങ്ങൾ 46:2. ആ സ്നേഹനിധിയുടെ കരങ്ങളിൽ നമ്മെ തന്നെയും നമുക്കുള്ളവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എൻ്റെ അഭയമായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ശരണം പൂർണ്ണമായും അങ്ങയിൽ ഞാൻ വയ്ക്കുന്നു. അങ്ങ് തന്നെ എന്നെ എപ്പോഴും താങ്ങുകയും എല്ലാ നാളുകളിലും വഴി നടത്തുകയും ചെയ്യണമേ. എന്നിലുള്ള ഭയമെല്ലാം എടുത്തു മാറ്റി നിർഭയമായ ഒരു മനസ്സ് എനിക്ക് നൽകിയാലും. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിശുദ്ധ യൗസേ പിതാവേ, എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.